ഓം ശാന്തി. 15/4/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഈ സംഗമയുഗം ഉത്തമത്തിലും ഉത്തമമായി മാറുന്നതിനുള്ള യുഗമാണ്. ഈ യുഗത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമായി മാറി പാവന ലോകം നിർമ്മിക്കേണ്ടത്. ചോദ്യം: അന്തിമത്തിലെ ഭയാനക ദൃശ്യങ്ങൾ കാണുന്നതിനുള്ള ശക്തി എന്തിന്റെ ആധാരത്തിലാണ് ഉണ്ടാവുക? ഉത്തരം: ശരീരത്തിന്റെ ബോധം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കൂ. അന്തിമത്തിലെ ദൃശ്യങ്ങൾ വളരെ കടുത്തതായിരിക്കും. കുട്ടികളെ ശക്തിശാലി ആക്കുന്നതിനായി അച്ഛൻ അശരീരിയാകുന്നതിനുള്ള സൂചന നൽകുന്നു. എങ്ങനെയാണോ ബാബ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതുപോലെ നിങ്ങൾ കുട്ടികളും സ്വയം ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ് എന്ന് മനസ്സിലാക്കൂ. അശരീരിയാകുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ. ബുദ്ധിയിലുണ്ടാകണം. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ശരീരത്തോടൊപ്പമാണ്. അച്ഛനും ഇപ്പോൾ ശരീരത്തോടൊപ്പമാണ്. ഈ കുതിര അല്ലെങ്കിൽ വാഹനത്തിൽ സവാരി ചെയ്യുകയാണ്. ഒപ്പം കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നത്? ജീവിച്ചിരിക്കെ മരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഒരേയൊരു അച്ഛനല്ലാതെ മറ്റാർക്കും പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. അച്ഛന്റെ പരിചയം മുഴുവൻ കുട്ടികൾക്കും ലഭിച്ചു. ബാബ ജ്ഞാന സാഗരനാണ്, പതീത പാവനനാണ്. ജ്ഞാനത്തിലൂടെയാണ് നിങ്ങൾ പാവനമായി മാറുന്നത്, ഒപ്പം പാവന ലോകവും നിർമ്മിക്കണം. ഈ പതീത ലോകത്തിന്റെ വിനാശം ഡ്രാമ അനുസരിച്ച് നടക്കുക തന്നെ ചെയ്യും. ആരാണോ അച്ഛനെ മനസ്സിലാക്കുന്നത്, ബ്രാഹ്മണനായി മാറുന്നത്, അവൾ മാത്രമാണ് പാവന ലോകത്തിൽ ചെന്ന് രാജ്യം ഭരിക്കുന്നത്. പവിത്രമായി മാറാൻ തീർച്ചയായും ബ്രാഹ്മണനായും മാറണം. ഈ സംഗമയുഗം പുരുഷോത്തമൻ അർത്ഥം ഉത്തമനിലും ഉത്തമനായ ആത്മാവായി മാറുന്നതിനുള്ള യുഗമാണ്. സന്യാസിമാർ, മുനിമാർ, മഹാത്മാക്കൾ, യോഗി, ധനവാൻ, പ്രസിഡന്റ് മുതലായവരെ ഉത്തമർ എന്ന് പറയാറുണ്ട്. പക്ഷേ അല്ല. ഇതാണെങ്കിൽ കലിയുഗി ഭ്രഷ്ടാചാരി ലോകമാണ്, പഴയ ലോകമാണ്. പതീത ലോകത്തിൽ പാവനമായി ഒരാൾ പോലുമില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗിയായി മാറുന്നു. അവരാണെങ്കിൽ പതീത പാവനി ജലമാണ് എന്ന് കരുതുന്നു. കേവലം ഗംഗ മാത്രമല്ല, ഏതെല്ലാം നദികളുണ്ടോ, എവിടെയെല്ലാം വെള്ളം കാണുന്നുവോ, വെള്ളം പാവനമാക്കി മാറ്റുന്നതാണ് എന്ന് കരുതുന്നു. ഇത് ബുദ്ധിയിൽ ഉറച്ചിരിക്കുകയാണ്. ഓരോരുത്തർ എവിടേക്കെല്ലാമോ പോകുന്നു, അതായത് ജലത്തിൽ സ്നാനം ചെയ്യാനായി പോകുന്നു. പക്ഷേ ജലത്തിലൂടെ ആർക്കും പാവനമാകാൻ സാധിക്കില്ല. അഥവാ ജലത്തിൽ സ്നാനം ചെയ്തതിനാൽ പാവനമായി മാറുമെങ്കിൽ ഈ സമയത്ത് മുഴുവൻ സൃഷ്ടിയും പാവനമാകുമായിരുന്നു. ഈ എല്ലാവരും പാവന ലോകത്തിലാകേണ്ടതായിരുന്നു. ഇത് പഴയ ആചാരം നടന്നുവരികയാണ്. സാഗരത്തിലും അഴുക്കും കുപ്പയും വന്ന് കുമിയുന്നു. പിന്നെ സാഗരം എങ്ങനെ പാവനമാക്കി മാറ്റും? പാവനമായി മാറേണ്ടത് ആത്മാവാണ്. ആത്മാവിനെ പാവനമാക്കി മാറ്റാൻ പരമപിതാവ് അത്യാവശ്യമാണ്. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, പാവനമായവർ സത്യയുഗത്തിലും പതീതമായവർ കലിയുഗത്തിലുമാണ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മുമ്പ് നമ്മൾ ശൂദ്രവർണത്തിലുള്ളവരായിരുന്നു. ഇപ്പോൾ ബ്രാഹ്മണവർണത്തിലേതായി മാറി. ശിവബാബ പ്രജാപിത ബ്രഹ്മാവിലൂടെ ആക്കി മാറ്റുന്നു. നമ്മളാണ് സത്യമായ മുഖവംശാവലി ബ്രാഹ്മണർ. അവർ ശരീര വംശാവലികളാണ്. പ്രജാപിതാവുമുണ്ട്, അതിനാൽ എല്ലാവരും പ്രജകളാണ്. പ്രജകളുടെ പിതാവാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് മുതുമുത്തച്ഛനായി. തീർച്ചയായും അവർ ഉണ്ടായിരുന്നു, പിന്നീട് എവിടേക്ക് പോയി? പുനർജന്മം എടുക്കുന്നുണ്ടല്ലോ. ഇതാണെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു തന്നതാണ്, ബ്രഹ്മാവും പുനർജന്മം എടുക്കുന്നുണ്ട്. ബ്രഹ്മാവും സരസ്വതിയും മാതാവും പിതാവും. അവർ തന്നെയാണ് പിന്നീട് മഹാരാജ മഹാറാണിയായി ശ്രീലക്ഷ്മി നാരായണന്മാരാകുന്നത്. ഇവരെയാണ് വിഷ്ണു എന്ന് വിളിക്കുന്നത്. ഇവർ തന്നെയാണ് പിന്നീട് 84 ജന്മങ്ങൾക്ക് ശേഷം വന്ന് ബ്രഹ്മാവും സരസ്വതിയുമായി മാറുന്നത്. ഈ രഹസ്യം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പറയാറുണ്ട്, ജഗദംബ മുഴുവൻ വിശ്വത്തിന്റെയും മാതാവാണ്. ഓരോരുത്തരുടെയും ലൗകിക മാതാവ് അവരവരുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ജഗദംബയെ ആരും അറിയുന്നില്ല. വെറുതെ അന്ധവിശ്വാസത്തോടെ പറയുന്നു എന്ന് മാത്രം. ആർക്കും അറിയില്ല. ആരുടെ പൂജയാണോ ചെയ്യുന്നത് അവരുടെ കർത്തവ്യം അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, രചയിതാവാണ് ഉയർന്നതിലും ഉയർന്നത്. ഇത് തലകീഴായ വൃക്ഷമാണ്. ഇതിന്റെ ബീജം മുകളിലാണ്. അച്ഛന് നിങ്ങളെ പാവനമാക്കി മാറ്റാൻ താഴേക്ക് വരേണ്ടി വരും. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ്. നമുക്ക് ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യ രഹസ്യം പറഞ്ഞു തന്ന് വീണ്ടും നമ്മെ ആ പുതിയ സൃഷ്ടിയുടെ ചക്രവർത്തി രാജാ റാണിയാക്കി മാറ്റുകയാണ്. ഈ ചക്രത്തിന്റെ രഹസ്യത്തെ നിങ്ങൾക്കല്ലാതെ ഈ ലോകത്തിലെ മറ്റാർക്കും അറിയില്ല. അച്ഛൻ പറയുന്നു, 5000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് നിങ്ങളെ കേൾപ്പിക്കും. ഈ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. ഡ്രാമയുടെ നിർമ്മാതാവ്, സംവിധായകൻ, മുഖ്യ അഭിനേതാവ് എന്നിവരെയും ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെയും അറിയുന്നില്ല എങ്കിൽ അവരെ ബുദ്ധിയില്ലാത്തവർ എന്ന് പറയില്ലേ? അച്ഛൻ പറയുന്നു, 5000 വർഷങ്ങൾക്ക് മുമ്പും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്റെ പരിചയം നൽകിയിരുന്നു. എങ്ങനെയാണോ ഇപ്പോൾ നൽകുന്നത് അതുപോലെ. നിങ്ങളെ പവിത്രമാക്കി മാറ്റിയിരുന്നു. എങ്ങനെയാണോ ഇപ്പോൾ മാറ്റുന്നത് അതുപോലെ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. ബാബയാണ് സർവശക്തിവാൻ പതീത പാവനൻ. പാട്ടുണ്ട്, ആരാണോ അന്ത്യകാലത്ത് ഇന്നയാളെ സ്മരിക്കുന്നത് എന്ന്, അവർക്ക് അതനുസരിച്ച് ജന്മം ലഭിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ജന്മം എടുക്കുന്നുണ്ട്, പക്ഷേ പന്നിയും കോഴിയും പട്ടിയും പൂച്ചയും ഒന്നും ആകുന്നില്ല. ഇപ്പോൾ പരിധിയില്ലാത്ത അച്ഛൻ വന്നിരിക്കുകയാണ്. പറയുന്നു, ഞാൻ നിങ്ങൾ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. ഇവർ എല്ലാവരും കാമചിതയിലിരുന്ന് കറുത്തിരിക്കുന്നു. ഇവരെ പിന്നീട് ജ്ഞാനചിതയിൽ കയറ്റണം. നിങ്ങളിപ്പോൾ ജ്ഞാനചിതയിൽ കയറിയിരിക്കുന്നു. ജ്ഞാനചിതയിൽ കയറിയിട്ട് പിന്നീട് വികാരത്തിലേക്ക് പോകാൻ സാധിക്കില്ല. പ്രതിജ്ഞ ചെയ്യുന്നു, നിങ്ങൾ പവിത്രമായിരിക്കും. ബാബ സാധാരണ മനുഷ്യരുടെ രാഖിയൊന്നുമല്ല കെട്ടിത്തരുന്നത്. അത് ഭക്തിമാർഗത്തിൽ നടന്നുവരുന്ന ആചാരമാണ്. വാസ്തവത്തിൽ അത് ഈ സമയത്തെ കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പാവനമായി മാറാതെ എങ്ങനെ പാവന ലോകത്തിന്റെ അധികാരി ആകും. എന്നിട്ടും പക്ക ആക്കുന്നതിനു വേണ്ടി കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കുന്നു. ചിലർ രക്തം കൊണ്ട് എഴുതി തരുന്നു, ചിലർ എങ്ങനെയെല്ലാമാണ് എഴുതുന്നത്. ബാബ അങ്ങ് വന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ നിന്നും തീർച്ചയായും സമ്പത്ത് നേടും. നിരാകാരൻ സാകാരത്തിൽ വരുന്നില്ലേ? എങ്ങനെ ബാബ പരംധാമത്തിൽ നിന്ന് താഴേക്ക് വരുന്നോ അതുപോലെ നിങ്ങൾ ആത്മാക്കളും താഴേക്ക് വരുന്നു. മുകളിൽ നിന്നും താഴേക്ക് വരുന്നത് പാട്ട് അഭിനയിക്കാനാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് സുഖദുഃഖത്തിന്റെ കളിയാണ്. പകുതി കൽപ്പം സുഖവും പകുതി കൽപ്പം ദുഃഖവുമാണ്. അച്ഛൻ മനസ്സിലാക്കി തരുന്നു, നാലിൽ മൂന്ന് ഭാഗവും നിങ്ങൾ കൂടുതൽ സുഖമാണ് അനുഭവിക്കുന്നത്. പകുതി കൽപ്പത്തിന് ശേഷവും നിങ്ങൾ ധനവാന്മാരാകുന്നു. എത്ര വലിയ ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കിയത്! എപ്പോഴാണോ ഭക്തി തീർത്തും തമോ പ്രധാനമായി മാറുന്നത്, അപ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത്. അച്ഛൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ ആദ്യം അവ്യഭിചാരി ഭക്തരായിരുന്നു, കേവലം ഒന്നിന്റെ പൂജയായിരുന്നു ചെയ്തത്. നിങ്ങളെ ദേവതയാക്കി മാറ്റുന്ന, സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്ന അച്ഛന്റെ പൂജയായിരുന്നു ചെയ്തത്. പിന്നീട് വ്യഭിചാരി ഭക്തി ആരംഭിച്ചു. ആദ്യം ഒന്നിന്റെ പൂജ, പിന്നീട് ദേവതകളുടെ പൂജ ചെയ്തു. ഇപ്പോഴാണെങ്കിൽ അഞ്ച് ഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിന്റെ പൂജ ചെയ്യുന്നു. ചൈതന്യത്തിന്റെയും ജഡത്തിന്റെയും പൂജ ചെയ്യുന്നു. അഞ്ച് തത്വങ്ങളാൽ നിർമ്മിതമായ ശരീരത്തെ ദേവതകളെക്കാൾ ശ്രേഷ്ഠമായി കരുതുന്നു. ദേവതകളെ പൂജിക്കുന്നത് ബ്രാഹ്മണർ മാത്രമാണ്. നിങ്ങളുടെ അടുത്ത് അനേകം ഗുരുക്കന്മാരുണ്ട്. ഇത് അച്ഛനാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. ദാദയും പറയുന്നു, ഞാനും ഇതെല്ലാം ചെയ്തിരുന്നു. ഭിന്ന ഭിന്ന ഹഠയോഗങ്ങൾ ചെവിയെയും മൂക്കിനെയും വളയ്ക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അവസാനം ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. ആ ജോലി ചെയ്യണോ അതോ ഈ ജോലി ചെയ്യണോ? ക്ഷീണം തോന്നുമായിരുന്നു, വളരെ ബുദ്ധിമുട്ടിയിരുന്നു. പ്രാണായാമം പഠിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. പകുതി കൽപ്പം ഭക്തിമാർഗത്തിലായിരുന്നു, ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ വളരെ കൃത്യമായാണ് പറഞ്ഞു തരുന്നത്. അവർ പറയുന്നു, ഭക്തി പരമ്പരകളായി ചെയ്തു വന്നതാണ്. സത്യയുഗത്തിൽ ഭക്തി എവിടെ നിന്നാണ് വന്നത്? മനുഷ്യർ തീർത്തും മനസ്സിലാക്കുന്നില്ല, ബുദ്ധിശൂന്യരല്ലേ? സത്യയുഗത്തിൽ ഇങ്ങനെ പറയില്ല. അച്ഛൻ പറയുന്നു, ഞാൻ ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും വരുന്നുണ്ട്. തന്റെ ജന്മങ്ങളെ പോലും അറിയാത്ത ആളുടെ ശരീരമാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഇവരാണ് നമ്പർ 1 സുന്ദരനായിരുന്നത്, ഇവർ തന്നെ ഇപ്പോൾ കറുത്തുപോയി. ആത്മാവ് ഭിന്ന ഭിന്ന ശരീരങ്ങൾ ധാരണ ചെയ്യുന്നു. അതിനാൽ ബാബ പറയുകയാണ്, ഏത് ശരീരത്തിലാണോ ഞാൻ പ്രവേശിക്കുന്നത്, അതിൽ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ട്. എന്ത് പഠിപ്പിക്കാൻ? ജീവിച്ചിരിക്കെ മരിക്കാൻ. ഈ ലോകത്തിൽ നിന്ന് മരിക്കുക തന്നെ വേണ്ടേ? ഇപ്പോൾ നിങ്ങൾക്ക് പവിത്രമായി മരിക്കണം. എന്റെ പാർട്ട് തന്നെ പാവനമാക്കി മാറ്റുക എന്നതാണ്. അല്ലയോ പതിത പാവന എന്നു പറഞ്ഞ് നിങ്ങൾ ഭാരതവാസികൾ വിളിക്കുന്നുണ്ട്. അല്ലയോ മുക്തിദായക, ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്ന് മോചിപ്പിക്കാനായി വരൂ എന്ന് മറ്റാരും പറയുന്നില്ല. എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകുന്നതിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. പിന്നെ നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നത് സുഖധാമത്തിനു വേണ്ടിയാണ്. അത് പ്രവൃത്തി മാർഗത്തിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ പ്രവൃത്തി മാർഗത്തിലുള്ളവർ പവിത്രമായിരുന്നു, പിന്നീട് അപവിത്രമായി മാറി. പ്രവൃത്തി മാർഗത്തിലുള്ളവരുടെ ജോലി നിവൃത്തി മാർഗത്തിലുള്ളവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. യജ്ഞം, തപം, ദാനം മുതലായ എല്ലാം പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവരെയും അറിയാം. ശിവബാബ നമ്മളെല്ലാവരെയും വീട്ടിലിരുന്ന് പഠിപ്പിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത സുഖം നൽകുന്നവരാണ്. ബാബയെ നിങ്ങൾ വളരെയധികം കാലത്തിന് ശേഷം കാണുകയാണ്. അതിനാൽ പ്രേമത്തിന്റെ കണ്ണുനീർ പൊഴിക്കുന്നു. ബാബ എന്ന് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരണം. ആഹാ, നമ്മൾ കുട്ടികളുടെ സേവനത്തിനായി ബാബ വന്നിരിക്കുന്നു. ബാബ നമ്മളെ ഈ പഠിപ്പിലൂടെ പുഷ്പമാക്കി മാറ്റി കൂടെ കൊണ്ടുപോകുന്നു. ഈ മോശമായ അഴുക്ക് നിറഞ്ഞ ലോകത്തിൽ നിന്നും രക്ഷിച്ച് നമ്മളെ കൂടെ കൊണ്ടുപോകും. ഭക്തിമാർഗത്തിൽ നിങ്ങളുടെ ആത്മാവ് പറയുമായിരുന്നു, ബാബ അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ ബലിയാകും, ഞങ്ങൾ അങ്ങയുടേതായേ മാറൂ, രണ്ടാമത് ആരുമില്ല. നമ്പർ വൈസ് തന്നെയാണ്, എല്ലാവർക്കും അവരവരുടേതായ പാർട്ടുണ്ട്. സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്ന ബാബയെ ചിലർ വളരെയധികം സ്നേഹിക്കുന്നു. സത്യയുഗത്തിൽ കരയുക എന്ന വാക്കുപോലും ഉണ്ടാകില്ല. ഇവിടെയാണെങ്കിൽ എത്ര കരയുന്നു. സ്വർഗത്തിലേക്കാണ് പോയതെങ്കിൽ പിന്നെ എന്തിനാണ് കരയുന്നത്? കുറച്ചുകൂടി ആഘോഷിക്കുകയല്ലേ വേണ്ടത്? അവിടെ ആഘോഷിക്കാറുണ്ട്. തമോ പ്രധാനമായ ശരീരം സന്തോഷത്തോടെ ഉപേക്ഷിക്കുന്നു. ഈ ആചാരവും ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. ഇവിടെ നിങ്ങൾ പറയും, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം. അവിടെ മനസ്സിലാക്കുന്നു, പുനർജന്മം എടുക്കണം. അതിനാൽ ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നു. ഭ്രമരിയുടെ ഉദാഹരണവും നിങ്ങളെക്കുറിച്ചുള്ളതാണ്. നിങ്ങൾ ബ്രാഹ്മണികളാണ്. വിഷം നിറഞ്ഞ കീടങ്ങളിലേക്ക് നിങ്ങൾ ഭൂം ഭൂം ചെയ്യുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ഈ ശരീരത്തെയും ഉപേക്ഷിക്കണം, ജീവിച്ചിരിക്കെ മരിക്കണം. അച്ഛൻ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കണം, ദേഹത്തെ മറക്കൂ. ബാബ വളരെ മധുരമാണ്. പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കാൻ വന്നതാണ്. ഇപ്പോൾ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. അല്ലാഹുവും സമ്പത്തും, ഇത് ദുഃഖധാമമാണ്. ശാന്തിധാം നമ്മൾ ആത്മാക്കളുടെ വീടാണ്. നമ്മൾ പാർട്ട് അഭിനയിച്ചു, ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. അവിടെ ഈ മോശമായ ശരീരം ഉണ്ടാകില്ല. ഇപ്പോൾ ഇത് തീർത്തും ജീർണിച്ച അവസ്ഥയിലുള്ള ശരീരമാണ്. ഇപ്പോൾ നമുക്ക് അച്ഛൻ സന്മുഖത്തിരുന്ന് സൂചനയിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഞാനും ആത്മാവാണ്, നിങ്ങളും ആത്മാക്കളാണ്. ഞാൻ ശരീരത്തിൽ നിന്ന് വേറിട്ട് നിങ്ങളെയും അതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളും സ്വയം ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ് എന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടതില്ല. ഇതുമറിയാം, ഇപ്പോൾ വിനാശം ഉണ്ടാകണം. ഭാരതത്തിൽ രക്തപ്പുഴ ഒഴുകും, പിന്നീട് ഭാരതത്തിൽ തന്നെ പാൽപ്പുഴ ഒഴുകും. ഇവിടെ എല്ലാ ധർമ്മത്തിലുള്ളവരും ഒരുമിച്ചുണ്ട്. എല്ലാവരും പരസ്പരം വഴക്കടിക്കുന്നു. ഇത് അവസാന സമയത്തെ മരണമാണ്. പാകിസ്ഥാനിൽ എന്തെല്ലാം സംഭവിച്ചിരുന്നു! ഭീകരമായ ദൃശ്യങ്ങളായിരുന്നു. ആരെങ്കിലും കാണുകയാണെങ്കിൽ ബോധം കെട്ടുപോകും. ഇപ്പോൾ ബാബ നിങ്ങളെ ശക്തിശാലി ആക്കുകയാണ്. ശരീരത്തിന്റെ ബോധത്തെ പോലും എടുത്തു കളയണം. ബാബ കണ്ടു, കുട്ടികൾ ഓർമ്മയിൽ ഇരിക്കുന്നില്ല, വളരെ ബലഹീനമാണ്. അതിനാൽ സേവനത്തിലും വൃദ്ധി ഉണ്ടാകുന്നില്ല. ഓരോ മിനിറ്റിനും എഴുതുന്നു, ബാബ ഓർമ്മിക്കാൻ മറന്നുപോകുന്നു, ബുദ്ധി നിൽക്കുന്നില്ല. ബാബ പറയുന്നു, യോഗം എന്ന പദത്തെ ഉപേക്ഷിക്കൂ. വിശ്വത്തിന്റെ ചക്രവർത്തി പദം നൽകുന്ന അച്ഛനെ നിങ്ങൾ മറന്നുപോകുമോ? മുമ്പ് ഭക്തിയിൽ ബുദ്ധി എവിടെയെങ്കിലും പോയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നുള്ളുമായിരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ആത്മാക്കൾ അവിനാശിയാണ്. നിങ്ങൾ പാവനവും പതീതവുമായി മാറുന്നു, അത്രയേയുള്ളൂ. അല്ലാതെ ആത്മാവ് വലുതോ ചെറുതോ ആകുന്നില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, തന്നോട് തന്നെ സംസാരിക്കൂ. ആഹാ, ബാബ നമ്മുടെ സേവനം ചെയ്യാനായി വന്നിരിക്കുന്നു. ബാബ നമ്മളെ വീട്ടിലിരുന്ന് പഠിപ്പിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത സുഖം നൽകുന്നവരാണ്. ബാബയെ നമ്മൾ ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. ഇത്രയും സ്നേഹത്തോടെ ബാബ എന്ന് വിളിക്കണം. വിളിച്ച ഉടനെ സന്തോഷത്താൽ പ്രേമത്തിന്റെ കണ്ണുനീർ വരണം, രോമാഞ്ചമുണ്ടാകണം. രണ്ട്, ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം. അതിനാൽ എല്ലാത്തിൽ നിന്നും മമത്വം ഇല്ലാതാക്കി ജീവിച്ചിരിക്കെ മരിക്കണം. ഈ ദേഹത്തെയും മറക്കണം. ഇതിൽ നിന്ന് വേറിടാനുള്ള അഭ്യാസം ചെയ്യണം. വരദാനം: കഴിഞ്ഞുപോയ കാര്യങ്ങളെയും വൃത്തികളെയും സമാപ്തമാക്കി സമ്പൂർണ്ണ സഫലത പ്രാപ്തമാക്കുന്ന സ്വച്ഛ ആത്മാവായി ഭവിക്കട്ടെ. സേവനത്തിൽ സ്വച്ഛ ബുദ്ധി, സ്വച്ഛവൃത്തി, സ്വച്ഛ കർമ്മമാണ് സഫലതയുടെ ആധാരം. ഏതെങ്കിലും സേവനത്തിന്റെ കാര്യം ആരംഭിക്കുമ്പോൾ ആദ്യം പരിശോധിക്കൂ, ബുദ്ധിയിൽ ഏതെങ്കിലും ആത്മാവിനെ കുറിച്ചുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. അതേ ദൃഷ്ടിയോടെ വൃത്തിയോടെ അവരെ നോക്കുക, അവരോട് സംസാരിക്കുക. ഇതിലൂടെ സമ്പൂർണ്ണ സഫലത ഉണ്ടാകില്ല. അതിനാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ അല്ലെങ്കിൽ വൃത്തികളെ സമാപ്തമാക്കി സ്വച്ഛമായ ആത്മാവായി മാറൂ. അപ്പോൾ മാത്രമേ സമ്പൂർണ്ണ സഫലത പ്രാപ്തമാക്കാൻ സാധിക്കൂ. സ്ലോഗൻ: ആരാണോ സ്വപരിവർത്തനം ചെയ്യുന്നത്, വിജയമാലയും അവരുടെ കഴുത്തിൽ തന്നെയാണ് വീഴുന്നത്. ഓം ശാന്തി.